ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് സമാപിക്കും. ആറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെയും ജമ്മുകാശ്മീരിലെയും 58 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വയനാട് മുതൽ ആലപ്പുഴ വരെ 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്ന് ബുദ്ധ പൌർണിമ. വനിതാ തീർത്ഥാടകർ മാത്രമായി ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് വൈകിട്ട് പുറപ്പെടും. ആനകളുടെ സംസ്ഥാനാനന്തര ഏകീകൃത കണക്കെടുപ്പ് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ ഇന്ത്യക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് സമാപിക്കും. ആറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെയും ജമ്മുകാശ്മീരിലെയും 58 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഉത്തർപ്രദേശിലെ 14, ഹരിയാനയിലെ 10, ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും 8 വീതവും, ഡൽഹിയിലെ 7, ഒഡീഷയിലെ 6, ജാർഖണ്ഡിലെ 4, ജമ്മുകാശ്മീരിലെ 1 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വിധിയെഴുത്ത്. ഒഡീഷ നിയമസഭയിലേക്ക് മൂന്നാം ഘട്ടത്തിൽ 42 മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിലെത്തും. ശേഷിക്കുന്ന 42 മണ്ഡലങ്ങളിൽ നാലാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. അവസാനഘട്ടത്തിൽ ജൂൺ 1-ന് 7 സംസ്ഥാനങ്ങളിലും ചണ്ഡിഗഡിലുമായി 57 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളും പൂർത്തിയാകും. 115 സീറ്റുകളിലേക്കാണ് ഇനി വോട്ടെടുപ്പ് പൂർത്തിയാകാനുള്ളത്. 543 അംഗസഭയിൽ 428 മണ്ഡലങ്ങൾ ഇതിനകം വിധിയെഴുതി കഴിഞ്ഞു. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ.
തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ പട്യാലയിൽ ഇന്ന് റാലിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ഇൻഡി സഖ്യ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടരുകയാണ്. ഹെലികോപ്റ്റർ തകർന്നുമരിച്ച ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റയീസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും ഇറാൻ ജനത വികാര നിർഭരമായി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇബ്രാഹിം റയീസിയുടെ ഭൌതിക ശരീരം ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹദിൽ കബറടക്കും. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെ ഖബറടക്കം ഇന്നലെ ടെഹ്റാനിൽ നടന്നു. പ്രാർത്ഥനാ ചടങ്ങുകളിലും വിലാപയാത്രയിലും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ അദ്ദേഹം അനുശോചനം അറിയിച്ചു. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ശക്തമായ മഴ തുടരുന്നു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശേഷിക്കുന്ന 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ശക്തമായ മഴ സാധ്യത മുൻനിർത്തി മഞ്ഞ ജാഗ്രത നൽകി. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. നാളെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കേരള തീരത്ത് വിഴിഞ്ഞ മുതൽ കാസർഗോഡ് വരെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട 6 അന്താരാഷ്ട്ര സർവീസുകളും ഒരു ആഭ്യന്തര സർവീസും വൈകി. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട 4 സർവീസുകളും വൈകി. ഒരു വിമാനം റദ്ദാക്കി. കനത്ത മഴയിൽ കോഴിക്കോട് പെരുണ്ണയിൽ 4 വീടുകളിൽ വെള്ളം കയറി. ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. ഒരിടത്ത് മതിലിടിഞ്ഞു. തൂണേരിയിൽ റോഡിലേക്ക് മതിലിടിഞ്ഞു വീണു. നാദാപുരം, കുറ്റിയാടി എന്നിവിടങ്ങളിൽ മരം വീണ തടസ്സം ഫയർഫോഴ്സ് നീക്കം ചെയ്തു. പന്തീരങ്കാവ് കൊടൽനടക്കാവ് ബൈപ്പാസ് റോഡിൽ കോൺക്രീറ്റ് മതിൽ തകർന്നു വീണ് 4 വീടുകൾക്കും ക്ഷേത്രത്തിനും അംഗൻവാടിക്കും ഭാഗിക നാശനഷ്ടം സംഭവിച്ചു. താമരശ്ശേരി താലൂക്കിൽ 3 വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 8 പേരെ അംഗനവാടിയിലേക്ക് മാറ്റി. അരീക്കുഴിയിൽ മതിൽ ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണു. കോഴിക്കോട്ടെ നഗരമേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സംയുക്ത നടപടിയെടുക്കുന്നതിന് മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പുതല യോഗം തീരുമാനിച്ചു. അരയിടത്തുപാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തും. രാജാജി റോഡിലെ അഴുക്കുചാൽ മാലിന്യവും മണ്ണും സക്കർ ഉപയോഗിച്ച് നീക്കം ചെയ്യാനും തീരുമാനിച്ചു. കനോലി കനാലിൽ എത്തിച്ചേരുന്ന അഴുക്കുചാൽ മുഖങ്ങൾ മണ്ണു നീക്കി ഒഴുക്ക് സുഗമമാക്കാനും തീരുമാനമായി. ഇന്നലെ ഉണ്ടായ അതിശക്തമായ മഴയിൽ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. താലൂക്ക് കേന്ദ്രങ്ങളിൽ മഴ അടിയന്തര ഓപ്പറേഷൻ സെന്ററുകൾ തുറന്നു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഇടുക്കിയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. വൃഷ്ടി പ്രദേശത്തെ ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര ഡാമിൽ നിന്നും 4 ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുക്കാൻ തുടങ്ങി. 4-5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2-6 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതവുമാണ് തുറന്നുവിട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. ഇന്ന് ബുദ്ധ പൂർണിമ. വൈശാഖമാസത്തിലെ പൌർണമി ദിനത്തിൽ ശ്രീബുദ്ധന്റെ ജന്മദിനമാണ് ബുദ്ധ പൂർണിമയായി ആഘോഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സ്നേഹത്തിന്റെ സന്ദേശമാണ് ബുദ്ധൻ നൽകിയതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ധാർമ്മികമായ പെരുമാറ്റത്തിലും മാനസിക അച്ചടക്കത്തിലും വേരൂന്നിയ പരിവർത്തന പാതയാണ് ബുദ്ധന്റെ പാഠങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. വനിതാ തീർത്ഥാടകർ മാത്രമായി ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് ഇന്ന് പുറപ്പെടും. വൈകിട്ട് 5:00 വിമാനം പുറപ്പെടുന്നത്. ഈ മാസം 28 വരെ ദിവസങ്ങളിൽ വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി 12 വിമാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആനകളുടെ സംസ്ഥാനാനന്തര ഏകീകൃത കണക്കെടുപ്പ് ആരംഭിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ സംയുക്തമായാണ് ആനകളുടെ സെൻസസ് നടത്തുന്നത്. വന്യജീവി പ്രശ്നം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കണക്കെടുപ്പ്. ഡെസ്ക് റിപ്പോർട്ട്.
കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിന് വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി ആനമുടി, നിലമ്പൂർ, പെരിയാർ, വയനാട് എന്നിവിടങ്ങളിലാണ് കണക്കെടുപ്പ് നടത്തുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളും ഇതേ ദിവസം തന്നെ അവരുടെ കാടുകളിൽ ആനകളുടെ കണക്കെടുക്കും. 3 വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ആനകളുടെ എണ്ണം കണക്കാക്കുക. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് മെത്തേഡിലും നാളെ പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൌണ്ട് മെത്തേഡിലും മറ്റന്നാൾ വാട്ടർഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൌണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ എണ്ണം പരിശോധിക്കുക. ശേഖരിക്കുന്ന വിവരങ്ങൾ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കി June 23 കരട് റിപ്പോർട്ട് തയ്യാറാക്കും. അന്തിമ റിപ്പോർട്ട് July 9 സമർപ്പിക്കും. കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ 1920 ആനകൾ ഉള്ളതായാണ് കണ്ടെത്തിയത്.
ഷെൽ കമ്പനികളുണ്ടാക്കി 1,000 കോടി രൂപയിലധികം നികുതി വെട്ടിച്ചെന്ന കേസിൽ സംസ്ഥാനത്ത് 101 കേന്ദ്രങ്ങളിൽ GST വകുപ്പ് റെയ്ഡ്. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളിലെ 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുലർച്ചെ ആരംഭിച്ച പരിശോധന തുടരുകയാണ്. ജപ്പാനിലെ കോബയിൽ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ ഇന്ത്യക്ക് സ്വർണം. സച്ചിൻ, സർജെ റാവു, ഖിലാരിയാണ് സ്വർണം നേടിയത്. F46 വിഭാഗത്തിൽ 16.3 മീറ്റർ എറിഞ്ഞ് ഏഷ്യൻ റെക്കോർഡോടെയാണ് സച്ചിന്റെ സ്വർണ്ണ നേട്ടം. ഇതോടെ 5 സ്വർണവും 4 വെള്ളിയും 3 വെങ്കലവും അടക്കം ഇന്ത്യയുടെ മെഡൽ നേട്ടം 12. 48 മെഡലുകളുമായി ചൈനയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. FIH പ്രോ ലീഗ് ഹോക്കി മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ 5-4 ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. ബെൽജിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോൾ വീതം നേടിയതിനെ തുടർന്നാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. പ്രോ ലീഗിന്റെ യൂറോപ്യൻ ലീഗിൽ ഇന്ത്യൻ പുരുഷ ടീം നാളെ ആതിഥേയരായ ബെൽജിയത്തെ നേരിടും. IPL ക്രിക്കറ്റിലെ എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ അവർ 2-ാം ക്വാളിഫയറിലേക്ക് പ്രവേശിച്ചു. 2-ാം ക്വാളിഫയറിൽ നാളെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ രാജസ്ഥാൻ നേരിടും. രാത്രി 7:30 ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ സംസ്ഥാന യൂത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ തുടങ്ങും. ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 5:30 വരെയാണ് മത്സരങ്ങൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഭണ്ഡാരം എഴുന്നള്ളത്ത് പുലർച്ചെയോടെ പൂർത്തിയായി. മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്ന് ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ആരംഭിച്ചത്. അർദ്ധരാത്രിയോടെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയ ഭണ്ഡാരം എഴുന്നള്ളത്ത് പുലർച്ചെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചേർന്നു. രാവിലെ സ്ത്രീകൾ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിച്ചു തുടങ്ങി. June 13 മകം കാലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തക്കേസിലെ പ്രതികൾ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരായി. 48 പ്രതികളാണ് ഹാജരായത്. 58 പ്രതികളുള്ള കേസിൽ 8 പേർ മരിച്ചു. കേസ് അടുത്ത മാസം 24 വീണ്ടും പരിഗണിക്കും. നിലമ്പൂർ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയുടെ സമഗ്ര വികസനത്തിന് നബാർഡ് 4.5 കോടി രൂപയുടെ പദ്ധതിക്ക് അന്തിമ രൂപം നൽകി. കൃഷി, മൃഗപരിപാലനം എന്നിവയിലൂടെ 4 വർഷം കൊണ്ട് ഓരോ കുടുംബത്തിനും 2 ലക്ഷം രൂപയെങ്കിലും വരുമാനമുണ്ടാക്കുന്ന പദ്ധതി നബാർഡിന്റെ പട്ടികവർഗ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ കുറഞ്ഞ് 53,840 രൂപയായി. 6,730 രൂപയാണ് ഇന്നത്തെ ഗ്രാം വില. കാഞ്ഞങ്ങാട് ചിത്താരിയിൽ പാചകവാതക ടാങ്കറിൽ നേരിയ ചോർച്ച. രാവിലെ 7:30 ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ടാങ്കറിന്റെ സൈഡ് വാൾവിൽ ചോർച്ച ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ചോർച്ച താൽക്കാലികമായി അടച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6-ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് സമാപിക്കും. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെയും ജമ്മുകാശ്മീരിലെയും 58 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വയനാട് മുതൽ ആലപ്പുഴ വരെ 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്ന് ബുദ്ധ പൂർണിമ. വനിതാ തീർത്ഥാടകർ മാത്രമായി ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് വൈകിട്ട് പുറപ്പെടും. ആനകളുടെ സംസ്ഥാനാനന്തര ഏകീകൃത കണക്കെടുപ്പ് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ ഇന്ത്യക്ക് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.